ദൈവനമേ തുടർന്നും അവിടുന്ന് സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം, ദ ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 6. നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പാസേജാണ്. ചാപ്റ്റർ 6:47-48 നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കുക കൊണ്ട് അത് ഇളകി പോയില്ല. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ വായിച്ചത്. പാറമേൽ വീട് പണിത മനുഷ്യൻ, മണലിന്മേൽ വീട് പണിത മനുഷ്യൻ, ഇതെല്ലാം ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട്, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യൻ. അങ്ങനെ വീട് പണിത ആ മനുഷ്യന്റെ വീടിന് നേരെ വെള്ളപ്പൊക്കം ഉണ്ടായി, ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് പാറമേൽ അടിസ്ഥാനമിട്ടിരുന്നത് കൊണ്ട് ആ വീട് വീണില്ല. അത് നല്ലവണ്ണം പണിതിരുന്നത് കൊണ്ട് അത് ഇളകിപ്പോയില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ഈ ഓൺലൈനിൽ കൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരു ദൈവവചനത്തിന് കൃപയോട് അല്ലെങ്കിൽ ഭക്തിയോട് വിശ്വാസത്തോടെ അന്ത്യം വരെ മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനമനുസരിച്ച് അല്ലെങ്കിൽ ആ വചനം കേട്ടിട്ട് ആഴത്തിൽ കുടിച്ച് പാറയിൽ എത്തി അതിൽ അടിസ്ഥാനമിട്ട് പണിയണം. നമ്മള് ഒരു കുഴി കുഴിച്ച് നമ്മള് താഴോട്ട് കുഞ്ഞിന് കുഴിച്ചു കുഴിച്ചു പോകുമ്പോൾ നമുക്കവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത് പാറ. കുഴിച്ച് 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 നമ്മൾ ചെല്ലുമ്പോൾ ഒരു പാറ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് കർത്താവ് ഇഹലോകത്തിലായിരുന്നപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്. പാറമേൽ അടിസ്ഥാനമിട്ട ഒരു ക്രിസ്ത്യ ജീവിതം നമ്മൾ പണിതെടുക്കണം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് അങ്ങനെ ആ വീട് പണിത് ആ ജീവിത നിലവാരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുന്നവരായിട്ട് മാറും. ഹല്ലേലൂയ, ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. കുഴിക്കാതെ പണിത വീട് തകർന്നു, അത് മണലിന്മേലാണ് പണിതത്, ആ വീട് തകർന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ,
ദൈവമക്കൾക്ക് ദൈവം ഒരു പണി വെച്ചിട്ടുണ്ട്. ആത്മീയമായിട്ട് നമുക്ക് മുന്നേറണമെങ്കിൽ ആഴത്തിൽ കുഴിച്ച് ദൈവവചനത്തിൽ റൂട്ട് ചെയ്തവരായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ഒരു അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ ചെയ്താൽ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന ഏത് കാറ്റിനെയും ഏത് വൺമഴയും തരണം ചെയ്ത് ഹല്ലേലൂയ ആ വീടിന് ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയും. ഈ കാര്യം നമ്മുടെ കർത്താവ് അനേക വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. എന്നാൽ ഈ നിലവാരത്തിൽ ആര് തൻ്റെ വീട് പണിതെടുക്കുന്നോ അവർ നിലനിൽക്കും. ഹല്ലേലൂയ. ഇതിന്റെ ആത്മീയ വശത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആഴെ കുഴിച്ച് പണിയുന്ന ജീവിതമായിരിക്കണം. എന്നാൽ ഈ ആഴെ കുഴിച്ച് കുഴിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകാം. അത് ദൈവവചനത്തിൽ കൂടെ ദൈവമക്കളെ ഒന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ പുറം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ചാപ്റ്റർ 26:15 നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു. ഇസാക്കിനെ കുറിച്ചാണ് നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവമക്കൾ ആഴെ കുഴിച്ച് അടിസ്ഥാനം വിടുവാനായിട്ട് കുഴിയെടുക്കും. എന്നാൽ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫെലിസ്ത്യ സാക്ഷികൾ കടന്നു വന്ന് അതിനെ മണ്ണിട്ട് നികത്തുവാനായിട്ട് തുടങ്ങും. Praise God. അപ്പൊ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ആത്മീയ നിലവാരം നമ്മൾ പണിതുയർത്തുവാനായിട്ട് നോക്കുമ്പോഴൊക്കെയും നമ്മൾ മറന്നു പോകരുത് ഫെലിസ്ത്യ ശക്തികൾ കടന്നു വന്ന് മണ്ണുകൊണ്ടതിനെ മൂടുവാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളും സുഖ സൗകര്യങ്ങളും നമ്മുടെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് അതാണ് മണ്ണിനെ കാണിക്കുന്നത്. കുഴിച്ചതെല്ലാം പാഴായി പോകുക. അല്ലെങ്കിൽ പ്രയോജനമില്ലാത്തതാക്കി തീർക്കുക. ഇപ്പോൾ പണിയാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം ഫെലിസ്ത്യ ശക്തികൾ വരും അതിനെ തടയുവാൻ. ഹല്ലേലൂയ. ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ലോകസ്നേഹം കടന്നു വന്നാൽ ഈ ലോകസ്നേഹ ദൈവസ്നേഹത്തിൽ നിന്നുമേ അകറ്റിക്കളയും. എന്നാൽ അതിന് പരിഹാരമായിട്ട് അവർ ചെയ്തത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിന് 26:18 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഒരിക്കൽ മണ്ണിട്ട് നികത്തി കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ നിർത്തരുത്. വീണ്ടും കുടിച്ച് പണി നടന്നില്ലെങ്കിൽ പരാജയമാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വചനം നമ്മൾ ഒത്തിരി കേൾക്കുന്നവരാണ്. എന്നാൽ ഈ വചനം നമ്മൾ കേട്ടിട്ട് അതനുസരിച്ച് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നമ്മൾ ബിൽഡ് ചെയ്യുന്നില്ല. പ്രൈസ് ഗോഡ്. എന്താണ് ഈ കുഴിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണിക്കുന്നത്? ദൈവത്തെ അടുത്തറിയുക, ദൈവവുമായിട്ട് ആഴമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. വചനത്തിൽ കൂടെ കർത്താവിനെ അടുത്തറിയുക. പിതാവാം ദൈവത്തെ അറിയുക, പരിശുദ്ധാത്മാവിനെ അറിയുക. ഇനി അതിന്റെ 26:20 വാക്യം വായിക്കുമ്പോൾ രണ്ടാമത്തെ പ്രശ്നം അവിടെ ആരംഭിക്കുകയാണ്. ഈ കിണറിഞ്ഞിനെ കുഴിച്ചു കുഴിച്ച് വെള്ളം കണ്ടെത്തുമ്പോൾ ആ വെള്ളം കുടിക്കാതെ വേണം പിന്നെയും പ്രശ്നം വരികയാണ്. അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അവർ തമ്മിൽ ശണ്ടയിട്ടു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിന്റെ 4:1 അതിന്റെ 1 വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ യാക്കോബ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിൽ ശണ്ടയും കലവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകയിച്ചകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. അപ്പൊ ഈ ജീവിതത്തിൽ കടന്നു വരുന്ന തർക്കം, കലകം, ഷണ്ണ ഇതെന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ ആത്മീയ നിലവാരത്തെ തകർക്കും. ആത്മീയ നിലവാരത്തെ തകർക്കും. അപ്പോൾ കുഴിച്ച ഉറവയിൽ നിന്ന് കുടിക്കുവാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ വചനത്തെ ആഴമായി നമ്മുടെ ഉള്ളിൽ അത് ഗ്രഹിച്ച് അല്ലെങ്കിൽ ആഴമായി അതിനെ അറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ കൂടെ നമ്മൾ പ്രാപ്തിയമാക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ നദിയിൽ നിന്ന് നമുക്ക് കുടിക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയാ. അപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് നമുക്ക് പാനം ചെയ്യുവാനായിട്ട് കഴിയുമ്പോഴാണ് ആത്മീയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയാ. അപ്പോൾ ഇത് തടയുവാൻ ചില പ്രശ്നങ്ങൾ വരികയാണ്. നമ്മൾ ആത്മീയമായിട്ട് ഇതിനെ വിവേചിക്കണം. അപ്പോൾ അവിടെ എല്ലാം യേശ സിഗ്ന ഇതെല്ലാം വരികയാണ്. ഓരോരോ പ്രശ്നങ്ങൾ വരികയാണ്. എന്നാൽ ഇസാക എന്താണ് ചെയ്തത്? 26:22 വാക്യം വായിക്കുമ്പോൾ അവൻ അവിടെ നിന്നും മാറി വേറൊരു കിണർ കുഴിച്ചു. എന്നിട്ട് അവിടെ വായിക്കുന്നത് അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. എന്നിട്ട് അവിടെ ഇരിക്കുന്നത് യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർത്തിക്കുമെന്ന് പറഞ്ഞ് അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. ദൈവം നമുക്ക് ഇടമുണ്ടാക്കി, ദൈവം നമുക്ക് ഇടമുണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറണം. അപ്പോൾ മാത്രമാണ് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത് അവൻ നമുക്ക് വേണ്ടി ഒരു രഹോബോത്ത് ഉണ്ടാക്കുന്നവനാണ്, ഒരു ഇടമുണ്ടാക്കുന്നവനാണ്. ഹല്ലേലൂയാ. അപ്പോൾ പ്രശ്നം വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആഴത്തിൽ കുഴിച്ച്
പാറമേൽ നമ്മൾ അടിസ്ഥാനമിടണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് എത്രത്തോളം നമ്മൾ കുഴിച്ചു കുഴിച്ച് നമ്മൾ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തോട് നമ്മൾ അടുത്തടുത്ത് വരികയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് വേറൊരു ചിന്തയും കൂടെ പറയുവാനായിട്ട് കഴിയുന്നു, പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദ ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 2:13. For my people have committed two evils. They have forsaken me. എന്റെ ജനം രണ്ടു ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. കിണർ കുഴിക്കുന്നു, ക്രിസ്തുവിനെ വിട്ടിട്ടൊന്നും പാടില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ലക്ഷ്യം മാറരുത്. നമ്മൾ കർത്താവിങ്കിലേക്ക് നമ്മൾ മടങ്ങി നമ്മൾ വരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അവനോട് ചേർന്ന് വരുമ്പോൾ മാത്രമാണ് അവനിലുള്ള ആ ഗുണത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ വലിയ ജ്ഞാനി എന്ന് പറയുവാനായിട്ടല്ല, ഒത്തിരി പൊട്ട കിണർ കുഴിക്കുന്നവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലുള്ള പ്രശസ്തി, അധികാരമോഹം, പ്രോസ്പിരിറ്റി, സ്ഥാനമാനങ്ങൾ, ഇതാണ് ഇന്ന് ആത്മീയഗോളത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. എന്തെല്ലാം ഭവിഷ്യത്തുകളാണ് അത് മൂലമുണ്ടാകുന്നതെന്ന് അറിയാമോ? പൊട്ടക്കിണറുകളെ കുഴിക്കുക, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കുക. മോഹം കേർപ്പം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുക. പ്രൈസ് ഗോഡ്. ഇവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അവർ വലിയ രണ്ടു ദോഷം ചെയ്തു. ഈ വലിയ ദോഷം ജീവിതത്തിൽ കടന്നു വന്നത് അത് വലിയ അപകടമാണ്. 2 Peter 2:16-17 നമ്മൾ നോക്കുമ്പോൾ അവൻ അനീതിയുടെ കൂലി കൊതിച്ച് എങ്കിലും തന്റെ അകർത്യത്തിന് ശാസന കിട്ടി. But he received a rebuke for his own transgression. ബലയാമിനെ കുറിച്ചാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടഞ്ഞു. ഉരിയാടക്കരുത്, മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ അവൻ ചെയ്ത കാര്യത്തിന് ശാസന കിട്ടി എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7:37 വാക്യം വായിക്കുമ്പോൾ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ ഈ ജീവജലത്തിന്റെ നദികൾ ഒഴുകണമെങ്കിൽ ഒരു ദാഹം നമുക്ക് വേണം ദൈവമക്കളെ. പ്രൈസ് ഗോഡ്. ദാഹമില്ലാത്തവർക്ക് കുഴിക്കാനായിട്ട് പറ്റത്തില്ല. ജീവിതത്തിൽ നമുക്കൊരു ആത്മദാഹം വേണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസം വേണം, ഉള്ളിൽ തിരുവരുത്തു നിറയണം. അങ്ങനെ കുഴിക്കുമ്പോഴാണ് ജീവജലത്തിന്റെ നദികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആടെ കുഴിച്ച് നമ്മുടെ വീട് പണിയണം. ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പറഞ്ഞുകൊണ്ട് ഈ ചിന്തയിൽ നിന്ന് വിരുപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ആഴെ കുഴിച്ച ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിലേക്ക് ചൂട്ടിക്കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദ ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:10-11 നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ എഫെസ്യനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മനുഷ്യരുടെ ഇടയിലുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. പ്രൈസ് ഗോഡ്. ഒന്ന്, എനിക്ക് അവനിൽ ഇരിക്കണം, അവനെ ആഴത്തിൽ എനിക്കൊന്ന് അനുഭവിച്ചറിയണം, കൂടുതലായി എനിക്ക് അവനെ ഒന്ന് അടുത്ത് അറിയണം. അതുമാത്രമല്ല, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ പ്രാപിക്കണം, അവന്റെ മരണത്തോട് എനിക്ക് ഏകീഭവിക്കണം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയണം. അതുകൊണ്ട് താൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. ഹല്ലേലൂയ. വേറൊരു വ്യക്തിയെ കാണുവാനായിട്ട് മോശസ് കർത്താവിനെ ഒത്തിരി അടുത്തെറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. മോശസ് കർത്താവുമായിട്ട് അഭിമുഖമായി സംസാരിച്ചവൻ. ഈ മോശ പറയാണ്, ദൈവമേ ഞാൻ നിന്നെ അടുത്തെറിഞ്ഞിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ, എന്നാൽ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. ഇന്ന് പകൽക്കാലം മോശയുടെ ജീവിതത്തോളം ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ കർത്താവുമായിട്ട് കൂടുതൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവനെ അടുത്തറിയുക, അവന്റെ വഴി അറിയുക. ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുത്തടുത്ത് അറിയുമ്പോൾ ലോകത്തോട് നമ്മൾ അകന്നിട്ട് നമ്മൾ ക്രിസ്തുവിനോട് അടുക്കുകയാണ്. എനിക്ക് നിന്നെ ഒന്ന് അടുത്തറിയണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ പൗലോസ് ദൈവത്തെ അടുത്തറിഞ്ഞപ്പോൾ താനെല്ലാം ഉപേക്ഷിച്ചു. നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്, എല്ലാം ചപ്പ് ചവറന്ന് എണ്ണി. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരാൾ ദൈവത്തെ അടുത്തറിഞ്ഞപ്പോൾ ജീവിതത്തിലുണ്ടായതെല്ലാം ചപ്പും ചവർന്നു എണ്ണി. ജീവിതത്തിലുണ്ടായിരുന്നതെല്ലാം തന്നെ ഉപേക്ഷിച്ചു. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആഴെ നമ്മൾ കുഴിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഫെലിസ്തീയ ശക്തികൾ കടന്നു വരും. ഷണ്ട, കലഹം, ഇതെല്ലാം ജീവിതത്തിൽ കടന്നു വരും. ജീവജല ഉറവയെ നമ്മൾ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളെ,
കുഴിക്കുന്ന അനുഭവം കടന്നു വരും. പ്രൈസ് ഗോഡ്. എന്നാൽ നമുക്ക് മുന്നേറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. റൂട്ടായിട്ടുള്ള ദൈവവചന ധ്യാനം നമുക്ക് ആവശ്യമാണ്. ദൈവവചന പ്രബോധനങ്ങൾ നമുക്ക് ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പാറമേൽ അടിസ്ഥാനമുള്ള ഒരു ക്രിസ്തീയ ജീവിതം പണിയുവാൻ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് മുന്നോട്ട് കടന്നു വന്ന് ഒരു പാട്ടിൻ്റെ ചില അടികളൊക്കെ നമുക്ക് പാടി ഒന്നുകൂടെ ശക്തമായി ദൈവത്തെ ആരാധിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. പ്രൈസ് ഗോഡ്. പാറമേൽ വീട് പണിത മനുഷ്യൻ, മണലിന്മേൽ വീട് പണിത മനുഷ്യനെ പോലെയല്ല, പാറമേൽ അടിസ്ഥാനമുള്ള ഒരു ക്രിസ്ത്യ ജീവിതം ബിൽഡ് ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ പണിയുന്ന പണി എങ്ങനെയുള്ളതാണ്? ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ട ആ നാളുകൾ മുതൽ ആഴമായി ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആത്മീയമായി എത്രത്തോളം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നമുക്ക് ബിൽഡ് ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ ധ്യാന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്തയിൽ നിന്ന് വിരമിക്കുന്ന നമുക്ക് ഒരുമിച്ച് ചില കോറസുകളുടെ പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം.